ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കാർഷിക അധിഷ്ഠിത വ്യവസായം പ്രോത്സാഹിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആയിരക്കണക്കിന് വർഷത്തെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തി വികസിത ഇന്ത്യ സൃഷ്ടിക്കുന്നതിനുള്ള മാർഗരേഖയാണ് വിശ്വകർമ്മ യോജനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ മൂന്ന് ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് നാളെ തുടക്കം. ക്വാഡ് ഉച്ചകോടിയിലും ഐക്യരാഷ്ട്ര പൊതുസഭയിലെ ഉച്ചകോടിയിലും പങ്കെടുക്കും. പ്രശസ്ത മലയാള ചലച്ചിത്ര നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. വിടവാങ്ങിയത് അമ്മ വേഷങ്ങൾക്ക് പുതുഭാവം നൽകിയ പ്രതിഭ. ബംഗ്ലാദേശിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനത്തിൽ ഇന്ത്യയ്ക്ക് 308 റൺസിന്റെ ലീഡ്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കാർഷിക അധിഷ്ഠിത വ്യവസായം പ്രോത്സാഹിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കാർഷിക ഗവേഷണ സ്ഥാപനമായ ICAR ന് ഈ രംഗത്ത് ഫലപ്രദമായ പങ്ക് വഹിക്കാനാകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. റാഞ്ചിയിലെ ICAR ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീമതി മുർമു. കൃഷിയുമായി ബന്ധപ്പെട്ട ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിനൊപ്പം ഗവേഷണ ഫലങ്ങൾ കർഷകരിൽ കൃത്യമായി എത്തിക്കുവാനും ICAR സാധിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ദ്വിതീയ കൃഷിരീതിയെക്കുറിച്ച് കർഷകരിൽ അവബോധം വളർത്താൻ ഗവേഷകർക്ക് കഴിയണമെന്നും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറിന്റെ ദാദ്ര നഗർ ഹാവേലി ദാമൻ ദിയു സന്ദർശനം തുടരുന്നു. ദാമനിലെ ജാംബൂരിൽ സജ്ജമാക്കിയ പക്ഷി സങ്കേതം ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്തു. നാളെ ദാദ്രാജ് നഗർ ഹാവേലിയിലെ സിൽവാസയിലുള്ള നമോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി വിദ്യാർത്ഥികളുമായി സംവദിക്കും. സിൽവാസയിലെ വെസ്റ്റ് സോൺ സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിക്കുന്ന പൊതുപരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. വിവിധ വികസന പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അമേരിക്കയിലേക്ക് തിരിക്കും. നാലാമത് ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നടക്കുന്ന ഉച്ചകോടിയെയും അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
ഈ മാസം 23 വരെയുള്ള US സന്ദർശന വേളയിൽ ഡെലവെയറിലെ വിൽമിംഗ്ടണിൽ നടക്കുന്ന നാലാമത് ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യയാണ് 2025 അടുത്ത ക്വാഡ് ഉച്ചകോടിയുടെ ആതിഥേയർ. മറ്റന്നാൾ ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുന്ന പ്രധാനമന്ത്രി ഈ മാസം 23 ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നടക്കുന്ന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. നല്ല നാളേക്കായുള്ള ബഹുമുഖ പരിഹാരങ്ങൾ എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നിരവധി ആഗോള നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തുകയും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. സന്ദർശന വേളയിൽ നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അർദ്ധചാലകങ്ങൾ, ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ സഹകരണം വളർത്താനായി യുഎസിലെ പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ആയിരക്കണക്കിന് വർഷത്തെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തി വികസിത ഇന്ത്യ സൃഷ്ടിക്കുന്നതിനുള്ള മാർഗരേഖയാണ് വിശ്വകർമ്മ യോജനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM വിശ്വകർമ്മ പദ്ധതിയുടെ ഒന്നാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മഹാരാഷ്ട്രയിലെ വർധയിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിശ്വകർമ്മ പദ്ധതി പ്രയോജനപ്പെടുത്തി കരകൌശല വിദഗ്ധർ സംരംഭകരും ബിസിനസ്സുകാരുമായി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് നടന്ന ആഘോഷ പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി എന്നിവർ പങ്കെടുത്തു. തൊഴിലവസരങ്ങളുടെ കാര്യത്തിൽ രാജ്യത്ത് വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടാകുന്നതെന്ന് സുരേഷ് ഗോപി കോഴിക്കോട് ഗോവിന്ദപുരത്ത് നടന്ന പരിപാടിയിൽ പറഞ്ഞു. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ വിശ്വകർമ്മ പദ്ധതി ഉൾപ്പെടെയുള്ള കർമ്മപരിപാടികൾ നടപ്പിലാക്കുന്നതെന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ചൂണ്ടിക്കാട്ടി. പ്രശസ്ത മലയാള ചലച്ചിത്ര നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് അന്ത്യം. 79 വയസ്സായിരുന്നു. അമ്മ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ നിറഞ്ഞുനിന്ന കവിയൂർ പൊന്നമ്മ 400 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മാതൃഭാവമുള്ള കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ കവിയൂർ പൊന്നമ്മ നാടകത്തിലും ടെലിവിഷനിലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ നടിയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരണ സന്ദേശത്തിൽ പറഞ്ഞു. 70 വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വിപുലീകരിക്കുവാനുള്ള തീരുമാനം സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ഏകദേശം 6 കോടി മുതിർന്ന പൌരന്മാർക്ക് 5 ലക്ഷം രൂപയുടെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുവാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 100 ദിവസത്തിനിടെ നടത്തിയ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ കേന്ദ്രമന്ത്രി എടുത്തു പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ലാവോസിൽ നടന്ന 21-ാമത് ആസിയാൻ ഇന്ത്യ സാമ്പത്തിക മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പങ്കെടുത്തു. വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ ദൃഢമാക്കുവാനും പുതിയ വ്യവസായ അവസരങ്ങൾ സൃഷ്ടിക്കുവാനും ലക്ഷ്യമിടുന്ന ആസിയാൻ ഇന്ത്യ ചരക്ക് കരാറിന്റെ പുരോഗതി യോഗം വിലയിരുത്തി. സന്ദർശനവേളയിൽ നിരവധി ഉഭയകക്ഷി ചർച്ചകളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഭക്ഷ്യമേഖലയിൽ പരിസ്ഥിതി സൌഹൃദ പാക്കേജിംഗ് വികസിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ആരോഗ്യ സുരക്ഷയ്ക്കും പരിസ്ഥിതി സംരക്ഷണത്തിലും നിർണായകമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. ഭക്ഷ്യസുരക്ഷ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഗവേഷണം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ദേശീയ ഗവേഷണ സ്ഥാപനത്തിന് തുടക്കമിടുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യസുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ശക്തമായ പ്രതിബദ്ധതയും തുടർച്ചയായ പരിഷ്കാരങ്ങളും ആവശ്യമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ദ്രുതഗതിയിലുള്ള ആഗോളവൽക്കരണവും സാങ്കേതിക പുരോഗതിയും ഉപഭോക്തൃ മുൻഗണനകളും ഭക്ഷ്യ സംസ്കാരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
The rapid globalization, technological advancements and evolving consumer preferences are reshaping our food systems at an unprecedented pace. We face a complex array of challenges. In this dynamic environment, the role of food regulators has never been more crucial. This demands continuous collaboration, relentless innovation, and a commitment to constant improvement in our food safety systems.
6-ാമത് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ കേരളം. കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഭക്ഷ്യസുരക്ഷാ സൂചിക പുറത്തിറക്കിയത്. തമിഴ്നാട് 2-ാം സ്ഥാനത്തും ജമ്മുകശ്മീർ 3-ാം സ്ഥാനത്തുമാണ്. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 2-ാം ദിനം കളി അവസാനിച്ചപ്പോൾ ഇന്ത്യയ്ക്ക് 308 റൺസിന്റെ ലീഡ്. 1-ാം ഇന്നിംഗ്സിന്റെ തുടക്കം മുതൽ ബാറ്റിംഗ് തകർച്ച നേരിട്ട ബംഗ്ലാദേശ് 149 റൺസിന് പുറത്താവുകയായിരുന്നു. 2-ാം ദിനം കളി നിർത്തുമ്പോൾ 2-ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 81 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. 33 റൺസുമായി ശുഭ്മാൻ ഗിൽ, 12 റൺസുമായി ഋഷഭ് പന്ത് എന്നിവരാണ് ക്രീസിൽ. ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ്സ് സ്കോറായ 376 റൺസ് പിന്തുടർന്ന് ഇറങ്ങിയ ബംഗ്ലാദേശിന്റെ ആദ്യ ഇന്നിംഗ്സ് 149-ൽ അവസാനിച്ചു. 4 വിക്കറ്റ് പിഴുത ജസ്പ്രീത് ബുംറയാണ് ബംഗ്ലാദേശ് ബാറ്റിംഗ് നിരയെ നിലം പരിശാക്കിയത്. ഇന്ത്യയ്ക്കായി മുഹമ്മദ് സിറാജ്, ആകാശ് ദീപ്, രവീന്ദ്ര ജഡേജ എന്നിവർ 2 വിക്കറ്റ് വീതം നേടി. ചാങ്ഷൌവിൽ നടക്കുന്ന ചൈന ഓപ്പൺ ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ നിന്ന് ഇന്ത്യയുടെ വനിതാ താരം മാളവിക ബെർസോദ് പുറത്തായി. വനിതാ സിംഗിൾസിന്റെ ക്വാർട്ടർ ഫൈനലിൽ 2 തവണ ലോക ചാമ്പ്യനായ ജപ്പാന്റെ അകാനെ യമാഗുച്ചിയാണ് നേരിട്ടുള്ള സ്കോറുകൾക്ക് ബെൻസോദിയെ പരാജയപ്പെടുത്തിയത്. തിരുപ്പതി ലഡുവിൽ മായം ചേർത്തെന്ന ആരോപണത്തിൽ കേന്ദ്രം ആന്ധ്രാപ്രദേശ് സർക്കാരിനോട് റിപ്പോർട്ട് തേടി. വിഷയവുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡുവുമായി സംസാരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാർ ഇക്കാര്യം പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നും കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി നേരത്തെ പറഞ്ഞിരുന്നു. സ്വച്ഛതാ ഹി സേവാ പരിപാടിയുടെ ഭാഗമായി രാജ്യത്തുടനീളം ശുചീകരണ യജ്ഞം ഊർജ്ജിതം. ക്യാമ്പയിനോടനുബന്ധിച്ച് ഏക് പേക് മാ കെ നാം വൃക്ഷത്തൈ നടിയിൽ പ്രചാരണവും പുരോഗമിക്കുകയാണ്. കേരളത്തിലും വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ സജീവമായ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. തെക്കൻ പശ്ചിമ ബംഗാളിലെ വെള്ളപ്പൊക്ക സാഹചര്യവും ദാമോദർ വാലി കോർപ്പറേഷന്റെ മേൽനോട്ടത്തിലുള്ള ജലസംഭരണികളിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്നതും വിശദീകരിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ഹൌറ, ഹൂഗ്ലി, കിഴക്ക് പടിഞ്ഞാറ്, മിഡ്നാപൂർ തുടങ്ങിയ ഇടങ്ങളെ വെള്ളപ്പൊക്കം സാരമായി ബാധിച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് പശ്ചിമബംഗാളിനും ജാർഖണ്ഡിനും ഇടയിലുള്ള അന്തർ സംസ്ഥാന അതിർത്തി ഇന്നലെ മുതൽ 3 ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. ട്രക്കുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ റോഡുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കാർഷിക അധിഷ്ഠിത വ്യവസായം പ്രോത്സാഹിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 1000 കണക്കിന് വർഷത്തെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തി വികസിത ഇന്ത്യ സൃഷ്ടിക്കുന്നതിനുള്ള മാർഗരേഖയാണ് വിശ്വകർമ്മ യോജനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് നാളെ തുടക്കം. ക്വാഡ് ഉച്ചകോടിയിലും ഐക്യരാഷ്ട്ര പൊതുസഭയിലെ ഉച്ചകോടിയിലും പങ്കെടുക്കും. പ്രശസ്ത മലയാള ചലച്ചിത്ര നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. വിടവാങ്ങിയത് അമ്മവേഷങ്ങൾക്ക് പുതുഭാവം നൽകിയ പ്രതിഭ. ബംഗ്ലാദേശിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനത്തിൽ ഇന്ത്യയ്ക്ക് 308 റൺസിന്റെ ലീഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം 8:35.